إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أوصيكم عباد الله ونفسي أولا بتقوى الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കിതാബിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ആയത്ത് ആയത്തുൽ കുർസി, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, الله لا إله إلا هو الحي القيوم. الله സഹോദരങ്ങളെ, നമ്മുടെ റബ്ബിന്റെ പേരാണ് അല്ലാഹു. ആ പേരിന്റെ പ്രത്യേകത, അതിന് ബഹുവചനങ്ങളില്ല. ലോകത്ത് അല്ലാഹുവിൽ പങ്കുചേർത്ത, അവന് ശരീക്കുകൾ ഉണ്ടെന്ന് സങ്കല്പിച്ച, അവനെല്ലാം താളുകളെ വിളിച്ചു പ്രാർത്ഥിച്ച എമ്പാടും ആളുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്, ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഒരാളും അവരുടെ ഒരു ഇലാഹിനും അല്ലാഹ് എന്ന് പേരിട്ട് വിളിച്ചിട്ടില്ല. അത് റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, ആ പേര് വിളിക്കാൻ മനുഷ്യർക്ക് തോന്നിയിട്ടില്ല. അവന്റെ പേരുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരം ആ പേരാണ്, അല്ലാഹ് എന്ന പേര്. ആ പേരിന്റെ വിശേഷണങ്ങളായിട്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ മറ്റുള്ള പേരുകളെ അവന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലാഹു ഗഫൂറു റഹീം, ഇന്നല്ലാഹ അഫൂൻ ഖദീർ, ഇന്നല്ലാഹ അസീസുൻ ഹകീം. അല്ലാഹു അസീസാണ്, ഹക്കീമാണ്. അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. അല്ലാഹു അഫൂവാണ്, ഖദീറാണ്. അഫൂ അല്ലാഹുവാണ്, ഗഫൂർ അല്ലാഹുവാണ് എന്നല്ല, മറിച്ച് അല്ലാഹ് എന്ന പേരിനോട് ചേർത്തിട്ടാണ് ബാക്കിയുള്ള പേരുകളെല്ലാം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഊഹു ബിഹാ, അള്ളാഹുവിന് അത് മഹത്തായ പേരുകളുണ്ട്. ബാക്കി എല്ലാ പേരുകളും ഇതിലേക്ക് ചേർത്തി പറഞ്ഞിരിക്കുന്നു. അതിമഹത്തായ ആ പേര് അതാണ് സഹോദരങ്ങളെ. ആരോട് നമ്മൾ തൗഹീദിലേക്ക് ആരെ ക്ഷണിച്ചാലും, ആരോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊടുത്താലും, അള്ളാഹു അവന് പഠിപ്പിച്ച പേരുകളാണ് നമ്മൾ പറയേണ്ടത്. അള്ളാഹുവിന്റെ പേരുകൾ തൗഹീദിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കണ്ടെത്താൻ സാധ്യമല്ല, നമുക്കാർക്കെങ്കിലും ഉണ്ടാക്കാൻ സാധ്യമല്ല. മറിച്ച് അള്ളാഹു പഠിപ്പിച്ച പേരുകളാണ് അവന് പറയേണ്ടത്. അതിന്റെ ആശയം, അർത്ഥം അത് പഠിപ്പിക്കാൻ വേണ്ടി ആളുകൾക്ക് പറഞ്ഞുകൊടുക്കാമെന്നല്ലാതെ, അതറിയുന്നത് വരേക്കും, അത് മനസ്സിലാകുന്നത് വരേക്കും പിന്നെ അള്ളാഹുവിന്റെ പേര് തന്നെയാണ് പറയേണ്ടത്. നമ്മുടെ വക ഇല്ലാത്ത പേരുകൾ കെട്ടിച്ചമക്കുവാനോ പറയുവാനോ ഒരസലും ഒരടിസ്ഥാനവും ഇല്ലാത്ത അള്ളാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകളുടെ അവരുടെ കിതാബുകളിലുള്ള പേരുകൾ അവന് ചേർത്ത് പറയാനോ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ പേര് തൗഹീദിയാണ്. അവൻ പഠിപ്പിച്ചതാണ് അവന്റെ പേരുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക وابن عمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك الله يعني نرجوك يا أنا اللهم إني أسألك بكل اسم هو لك من دليل أبيرك الكنت بالله يعني نرجوك يا أنا سميت به نفسك നീ നിന്നെ വിളിച്ചിട്ടുള്ള പേരുകൾ ഔ അൻസൽതഹു ഫീ കിതാബിക് അല്ലെങ്കിൽ നീ നിന്റെ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള പേരുകൾ ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് അല്ലെങ്കിൽ നിന്റെ അടിമകളിൽ ആരെയെങ്കിലും നീ പഠിപ്പിച്ചിട്ടുള്ള പേരുകൾ ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബ് ഇൻദക് അല്ലെങ്കിൽ ആരെയും പഠിപ്പിച്ചു കൊടുക്കാതെ നിന്റെ ഇൽമുൽ ഗൈബിൽ നിന്റെ അദൃശ്യ വിജ്ഞാനത്തിൽ നീ അവിടെ ബാക്കി വെച്ച പേരുകൾ അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു നോക്കൂ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പേരുകൾ അവൻ പേര് വിളിച്ച അവന്റെ പേരുകൾ അതാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പുതിയ പേരുകൾ അല്ലാഹുവിന് പറയാൻ സാധ്യമല്ല പാടില്ല ആ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല ഇത് അംഗീകരിച്ചാലല്ലാതെ വിശ്വസിച്ചാലല്ലാതെ ഇത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലല്ലാതെ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വരിക സാധ്യമല്ല ഇസ്ലാമും മറ്റുള്ള ദീനും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുവാൻ പാടുള്ളൂ അള്ളാഹു പഠിപ്പിച്ചതുപോലെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ അസൽ ഇതാണ് ഒരാളും ഇലാഹല്ല ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ മഅബൂദു ബിഹഖ് ആരാധനക്ക് അർഹൻ എന്നാണ് അർത്ഥം ആരാധനക്ക് അർഹനായ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നാകുന്നു അതിന്റെ അർത്ഥം എല്ലാ നബിമാരും ഇതിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون نبي تانغلكم بور رسولنا إنا ما يتف الله نانا لا ده إله إلا إن جننغلو دباريان بندي الله نوح عليه الصلاة والسلام هود صالح شعيب إبراهيم إسماعيل إسحاق يعقوب يوسف يلا إلا نبي مارم പറഞ്ഞിട്ടുള്ള വാക്കെന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഫ്ദലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ ഇതാണ് ഞാനും എനിക്ക് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളായ വാക്ക് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടുത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഹ്ലു കിതാബിന്റെ അഹ്ലു കിതാബായ ആളുകളുടെ അടുത്തേക്കാണ് താങ്കൾ പോകുന്നത് അവരാദ്യമായി ക്ഷണിക്കേണ്ടത് എന്തിനേക്കാണ് ഇലാ അയ്യശദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നതിലേക്കാണ് ക്ഷണിക്കേണ്ടത് അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് അവർ ചെയ്യാൻ പാടുള്ളൂ അതിലേക്കാണ് ക്ഷണിക്കേണ്ടത് അതില്ലാതെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന ومأواه النار وما للظالمين من أنصار الله البنجر ثمن الله صرقم حراما كيري كنن أولا تنجيدم نرقما كنن آكرم قلت سهائي كان ورعلم داوك إلا إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا مبينا الله ومن البنجر كنن دفرك إلا അതിന് താഴെയുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറത്തു കൊടുക്കും ആര് അള്ളാഹുവിൽ പങ്കുചേർത്തു അവർ വ്യക്തമായും വഴിപിഴച്ചുപോയിരിക്കുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ച രാവും പകലും സൃഷ്ടിച്ച സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ദുഃഖങ്ങൾ ഏതൊരു റബ്ബിനല്ലാതെ നീക്കിത്തരാൻ സാധിക്കുകയില്ലയോ ആ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക അള്ളാഹുവിന് പുറമെ നിങ്ങൾ ജയിപ്പിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ നിങ്ങളുടെ പ്രയാസം നീക്കിത്തരാൻ അവർക്ക് സാധിക്കുകയില്ല തൽക്കാലത്തേക്ക് അതൊന്ന് മാറ്റിവെക്കാൻ പോലും സാധിക്കുകയില്ല നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല നിങ്ങൾ ഏറ്റവും സങ്കല്പിച്ചാലും ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല അവർ പരലോകത്ത് വെച്ച് നിങ്ങൾ അവരെ പങ്കുചേർത്തതിനെ നിഷേധിക്കും അവർ ശത്രുക്കളായി മാറും ഈ വിവരം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എല്ലാം അറിയുന്ന സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനല്ലാതെ സാധിക്കുകയില്ല നോക്കൂ സഹോദരങ്ങളെ അള്ളാഹുവിന് പുറമെ ആരൊക്കെ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവർ ദുർബലരാണ് അംവാസുൻ غير احياء وما يشعرون ايان يبعثون. മരിച്ചു പോയവരാൻ ജീവനില്ലാത്തവരാൻ അവരെപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്നുപോലും വിവരമില്ലാത്ത ആളുകൾ, സ്വന്തം കാര്യത്തിൽ ദുർവന ഉപകാരപ്പെടുത്താത്ത ആളുകൾ, സ്വയം ഒരു ഉപദ്രവം തനിക്ക് വരുന്നത് തടുക്കുവാനോ അള്ളാഹു വിധിക്കാത്ത ഒരു ഉപകാരം കൊണ്ടുവരാനോ സാധിക്കാത്ത ദുർബലരായ ആളുകൾ, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലേക്കാളും വലിയ വിഡ്ഢിത്തം എന്താണുള്ളത്? അള്ളാഹു പങ്കു ചേർത്ത ആളുകൾ അവർ ആകാശത്ത് നിന്ന് വീണവരെ പോലെയാണ്. ومن يشرك بالله فكأنما خر من السماء فتخطفه الطير او تهوي به الريح في مكان صحيح. അവർ ഒന്നിക്കിൽ പക്ഷിറാഞ്ചി കൊണ്ടുപോകും അല്ലെങ്കിൽ വിദൂരമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ ചെന്നാപതിക്കുന്നതാണ്. ഇത്രയും അർത്ഥശൂന്യമായ ശിർക്ക്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനത്തിൽ വന്ന മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തിയ നാളിൽ റസൂലുള്ള ഒരു വടിയും എടുത്ത് കഅബയുടെ അകത്തേക്ക് പ്രവേശിച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ അത് റസൂലുള്ള ആ വടി കൊണ്ട് തല്ലി തകർത്തുകൊണ്ട് പറഞ്ഞു, ജാ അൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹഖ. സത്യം വന്നിരിക്കുന്നു, അസത്യം നശിച്ചു പോയിരിക്കുന്നു, അസത്യം അത് നശിക്കേണ്ടത് തന്നെയാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, അവനാകുന്നു അൽ ഹൈ, എന്നും ജീവിച്ചിരിക്കുന്നവൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഅർദാഹ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ സഹാബത്തിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ അവർക്ക് തോന്നിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ലെന്നാണ്. അവിടുന്ന് വഫാത്തായിട്ടില്ല. വലക്കിന്നഹു ദഹബ കമാ ദഹബ മൂസ ബിൻ ഇംറാൻ, അവിടുന്ന് മൂസാനബി യാത്ര പോയതുപോലെ യാത്ര പോയതായിരിക്കാം എന്ന് അവർ വിചാരിച്ചു. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയ ചോദിക്കുകയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم. محمد رسول الله صلى الله عليه وسلم الله عند أربار دودن مار الأردودن أردودن ما ترمان أردودن مار لأتهم سرشتن عنه لسمشهم الله أسرف الخلقان فرقل سرشتن عنه لسمشهم الله فقش الله عند رسول قل فتر رسولا أفإن مات آ رسول مرنة فرقان انجل ഔക്കുത്തിലെ കൊല്ലപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വന്ന കാലുകളിൽ തിരുമിക്കുപുറിലേക്ക് പോവുകയാണോ പോയേക്കുമോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ്, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത് വമൻ കാന യഅബ്ദുല്ലാഹ് ഫഇന്ന അല്ലാഹ ഹയ്യു ലാ യമൂത്ത്. ആരെങ്കിലും ഇബാദത്ത് ചെയ്തിരുന്നുവെങ്കിൽ, മുഹമ്മദ് ഇബാദത്ത് ചെയ്തിരുന്നത് മുഹമ്മദ് റസൂലുള്ളാഹിനെയാണെങ്കിൽ മുഹമ്മദ് നബി ദാ മരണപ്പെട്ടു പോയിരിക്കുന്നു. ആരെങ്കിലും ഇബാദത്ത് ചെയ്തത് അള്ളാഹുവിനെയാണെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരണപ്പെടാത്തവനാണ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന് പുറമെ മരിച്ചുപോയവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ കഥ ആലോചിച്ചു നോക്കൂ. ആൾ ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ സ്ഥിതി ആലോചിച്ചു നോക്കൂ. ഹയ്യായ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ റബ്ബിനെ അല്ലാതെ, ഖാലിഖായവനെ അല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അൽ ഖയ്യൂം, അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്, എല്ലാത്തിന്റെയും നിലനിൽപ്പ് അവന്റെ കയ്യിലാണ്, അവനുള്ളത് അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. ആകാശഭൂമികളെ താഴേക്ക് വീണുപോകാതെ ആകാശത്തെ പിടിച്ചു നിർത്തുന്നത് അള്ളാഹുവാണ്. നക്ഷത്രങ്ങളെ താങ്ങി നിർത്തിയിട്ടുള്ളത് അള്ളാഹുവാണ്. പർവ്വതങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിയിട്ടുള്ളത് അള്ളാഹുവാണ്. കടലിനെ സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. ഇടിമിന്നൽ ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ്. കോടാനുകോടി കോടാനുകോടി മലക്കുകളെ, മനുഷ്യരെ, ജന്തുക്കളെ, ജിന്നുവർഗത്തെ, പ്രാണികളെ, പക്ഷികളെ, പറവകളെ, എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു റബ്ബുൽ ആലമീൻ, എല്ലാത്തിനെയും നിലനിർത്തുന്നത് അള്ളാഹുവാണ്, നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. ഒമാ തസ്ഖുതു മിൻ, ഒരു ഇല പോലും വീഴുന്നില്ല. ഒമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. സഹോദര, ഇന്ന് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ അവരുടെ ഹൃദയ സ്പന്ദനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു അൽ ഖയ്യൂം, ലാ തഅഖുദുഹു സിനതു വലാ നൗം, അവനെ ബാധിക്കുകയില്ല. സിനതുൻ, ഒരു ചെറിയ മയക്കം. വലാ നൗം, അതിനേക്കാളും വലിയ ഉറക്കം അവനെ ബാധിക്കുകയില്ല. അതാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ലാ യനാം, അള്ളാഹു ഉറങ്ങുകയില്ല, തീർച്ചയാണ് അല്ലാഹു ഉറങ്ങുകയില്ല. വലയം ബഗി അയ്യനാം, ഉറങ്ങുക എന്നത് അവന് യോജിച്ചതല്ല, അവന്റെ മഹത്വത്തിന് യോജിച്ചതല്ല. അവൻ തുലാസിങ്ങനെ ഉയർത്തുന്നു, അത് താഴ്ത്തുന്നു. ചില ആളുകൾക്ക് കൂടുതൽ കിട്ടും, ചില ആളുകൾക്ക് കുറഞ്ഞു പോകും, ചില ആളുകളുടെ ആയുസ് കുറയും, ചില ആളുകളുടെ റിസ്ക് കുറയും കൂടും. ഇങ്ങനെ അല്ലാഹുവാണ് തുലാസ്, അവന്റെ കയ്യിലാണുള്ളത്, അവൻ അത് താഴ്ത്തുന്നു, അവൻ അത് ഉയർത്തുന്നു, എല്ലാം അവൻ നിയന്ത്രിക്കുന്നു. രാത്രി ചെയ്ത പ്രവർത്തനങ്ങൾ പകലാകുന്നതിന് മുമ്പ് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. സഹോദര, നീ രാത്രി ആരും കാണാതെയാണോ നീ ചെയ്യുന്നത്? നീ വാജിബുകൾ ജനങ്ങൾ കാണുമ്പോൾ ചെയ്യുകയും ആളുകൾ കാണാത്തപ്പോൾ നീ ഉപേക്ഷിക്കുകയുമാണോ? നീ ഹറാമുകൾ ജനങ്ങൾ കാണുമ്പോൾ ഉപേക്ഷിക്കുകയും ആളുകളില്ലാത്തപ്പോൾ ചെയ്യുകയുമാണോ? അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതാണ് നിന്റെ അമലുകളെല്ലാം. വഅമലുൻ നഹാരി ഖബ്ലല്ലൈൽ, രാവിലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം രാത്രിക്ക് മുമ്പ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതാണ്. സഹോദര, നിന്റെ റബ്ബ് അവന്റെ കൈ നീട്ടി പിടിച്ചിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ. അള്ളാഹു രാത്രി അവന്റെ കൈ നീട്ടി പിടിച്ചിരിക്കുന്നു, രാവിലെ തെറ്റ് ചെയ്തവൻ അവനിലേക്ക് ഖേദിച്ചു മടങ്ങുവാൻ. പകലിൽ അള്ളാഹു അവന്റെ കൈ നീട്ടി പിടിച്ചിരിക്കുന്നു, രാത്രി തെറ്റ് ചെയ്തവൻ അവനിലേക്ക് ഖേദിച്ചു മടങ്ങുവാൻ. ഇലൈഹി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ അവനിലേക്കാണ് എല്ലാ അമലുകളും കയറി പോകുന്നത്. ഇലൈഹി യസഅദുൽ കലിമു ത്വയ്യിബു വൽഅമലു ṣāലിഹു യർഫഉ, നല്ല വാക്കുകൾ അവനിലേക്ക് കയറി പോകുന്നു, അവൻ ഏഴാകാശത്തിന് മുകളിലായതുകൊണ്ടാണ് അവനിലേക്ക് കയറി പോകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. ഹിജാബുഹു നൂർ അവിന്നാർ, റസൂലുള്ള തുടരുകയാണ്, അവന്റെ ഹിജാബ് അവന്റെ മറ എന്താണ്? അത് പ്രകാശമാണ്. അവിന്നാർ അല്ലെങ്കിൽ തീയാകുന്നു. ലൗ കശഫഹു ലഅഹറഖത് സബഹാതു വജ്ഹിഹി കുല്ല ശൈഇൻ അദ്റഖഹു ബസറുഹ്, അവനെങ്ങാനും ആ ഹിജാബ് മറ നീക്കിയിരുന്നുവെങ്കിൽ അവന്റെ ദൃഷ്ടി എത്തുന്ന എവിടെയുണ്ടോ അവിടെയെല്ലാം കരിഞ്ഞു പോകുമായിരുന്നു. അത്രയും അളീമാണ് നിന്റെ റബ്ബ്. ഉറങ്ങാത്ത, എല്ലാം നിയന്ത്രിക്കുന്ന, തുലാസ് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇൻ കുല്ലു മൻ ഫിസ്സമാവാതി വൽ അർദ് ഇല്ലാ ആതി റഹ്മാനി അബ്ദ ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. അല്ലാഹു പറയുകയാണ്, ആകാശഭൂമികളിലുള്ളതെല്ലാവരും എല്ലാം റഹ്മാനായ റബ്ബിന്റെ അബ്ദായിക്കൊണ്ട് അവന് കീഴ്പ്പെട്ട് അള്ളാഹുവിന്റെ അടിമകളാണ് ഞങ്ങൾ എന്ന് സമ്മതിച്ച് അവരെല്ലാവരും വരുന്നതാണ്, എല്ലാവരും വരുന്നതാണ്. ദുനിയാവിലെ കാഫിറുകൾ പോലും സഹോദരങ്ങളെ നോക്കൂ, അവരുടെ ശരീരം, അവരുടെ ശ്വാസോച്ഛാസം, അവരുടെ ഹൃദയമിടിപ്പ്, അവരുടെ നിഴലുകൾ, ഇതൊക്കെ ദുനിയാവിൽ പോലും അവരുടെ കൈവശമല്ല, അള്ളാഹുവിന്റെ അബ്ദ് മാത്രമാണ്. പരലോകത്ത് അവർ പൂർണ്ണമായും അത് സമ്മതിച്ച് അള്ളാഹുവിന്റെ അബ്ദായി മാറുകയും ചെയ്യും. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ, അള്ളാഹു പറയുകയാണ്, അള്ളാഹു വരെ എണ്ണിയിട്ടുണ്ട് എല്ലാവരെയും, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാവരെയും, അവന്റെ പടപ്പുകളുടെ എല്ലാവരുടെയും കൃത്യമായ എണ്ണം റബ്ബിന്റെ കയ്യിലുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, അവന്റെ അയൽമത്ര വിശാലമാണ്, അവന്റെ കഴിവത്ര വിശാലമാണ്. ഈ പള്ളിയിൽ കൂടിയിരിക്കുന്ന ആളുകളുടെ എണ്ണമെടുക്കാൻ എത്ര പ്രയാസമാണ്. നോക്കൂ നിങ്ങൾ, ആകാശഭൂമികളിലുള്ള എല്ലാവരുടെയും എണ്ണം അറിയുന്നവന്റെ അയൽ എല്ലാവരും, ഈ കോടാനുകോടി ആളുകൾ എല്ലാവരും പരലോകത്ത് റബ്ബിലേക്ക് ഫർദായിക്കൊണ്ട് ഒറ്റക്കൊറ്റക്കായി വരുന്നതാണ്. ഒരാളും കൂട്ടിലുണ്ടാവുകയില്ല, ഒരാളും സഹായിക്കുകയില്ല, സമ്പത്ത് ഉപകാരപ്പെടുകയില്ല, അതുപോലെ സന്താനങ്ങൾ ഉപകാരപ്പെടുകയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത നാൾ. സുരക്ഷിതമായ രക്ഷപ്പെട്ട കൽബുമായി അള്ളാഹുവിലേക്ക് ചെന്ന ആളുകൾ ഒഴികെ. അള്ളാഹു പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ പറയുകയാണ്, വല്ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവങ്കൽ ശുപാർശ ചെയ്യാൻ അവന്റെ അനുമതി ഇല്ലാതെ ശുപാർശ ചെയ്യാൻ ആരാണുള്ളത്? നോക്കൂ നിങ്ങൾ, പരലോകത്ത് ശുപാർശയുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു ശുപാർശയാണ് വിചാരണക്ക് എടുക്കാൻ വേണ്ടിയുള്ള ശുപാർശ. പിന്നെ നരകത്തിൽപ്പെട്ട തൗഹീദുള്ള ശിർക്ക് ചെയ്യാത്ത കുഫറില്ലാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ശുപാർശയുണ്ട് നബിമാർ ചെയ്യുന്നത്, മുഅ്മിനുകൾ ചെയ്യുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ ശുപാർശ ചെയ്യാൻ, ശുപാർശ ചെയ്യുന്ന ആളുകൾക്ക് സാധ്യമല്ല. ആർക്കു വേണ്ടിയാണോ ശുപാർശ, അവർക്കും അള്ളാഹുവിന്റെ അനുമതി വേണം. അള്ളാഹു പറഞ്ഞു വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക് വേണ്ടി അല്ലാതെ അവർ ശുപാർശ ചെയ്യുകയില്ല. ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, ശഫാഅത്തിന്റെ മുഴുവൻ ഉടമസ്ഥത ആർക്കാണ്? അള്ളാഹുവിനാണ്, അള്ളാഹുവിനാണ്. പിന്നെന്തിനാണ് ശുപാർശ? അത് ആരാണോ ശുപാർശ ചെയ്യുന്നത് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ആദരവാണ്, ഒരു ശ്രേഷ്ഠതയാണ്. ആരും ആരും അള്ളാഹുവിനോട് സംസാരിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ആളിൽ അള്ളാഹുവിനോട് ഇവർക്ക് വേണ്ടി ശുപാർശ പറയാനുള്ള അതിനുള്ള ഒരു അവസരം അള്ളാഹു കൊടുക്കുക എന്നുള്ളത് അവർക്ക് ചെയ്യുന്ന ഒരു ആദരവാണ്, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠതയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവങ്കൽ ശുപാർശ അവൻ അനുവദിച്ചവർക്കല്ലാതെ സാധിക്കുകയില്ല. له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم നമുക്ക് മുമ്പിലുള്ളതും ശേഷമുള്ള പിന്നിലുള്ളതുമെല്ലാം അല്ലാഹു അറിയുന്നു. നോക്കൂ, നിങ്ങൾ ഈ ലോകത്ത് ആളുകളുടെ റൂഹ് പിടിക്കാൻ അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്, മഴ പെയ്യിക്കാൻ അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്, കാറ്റിന് മലക്കുകളുണ്ട്, ഗർഭാശയത്തിലുള്ള ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ അതിനെ നോക്കാൻ അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് മുന്നിലും പിന്നിലും മലക്കുകളുണ്ട്, അമലുകൾ രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്. എന്തിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകം നിയന്ത്രിക്കുന്നു. പക്ഷെ ആ മലക്കുകൾ പറയുന്ന ഒരു വാക്യത ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വമാ നസനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക് ലഹുമാ ബൈന ഐദീനാ വമാ ഖൽഫനാ വമാ ബൈന ദാലിക് വമാ കാന റബ്ബുക നസിയ, നിന്റെ റബ്ബിന്റെ കൽപ്പനയോടെയല്ലാതെ ഞങ്ങൾ ഇറങ്ങുന്നില്ല. ഞങ്ങൾക്ക് മുമ്പിലുള്ളതും ഞങ്ങൾക്ക് പിന്നിലുള്ളതും അതിനിടയിലുള്ളതുമെല്ലാം അവന്റേതാണ്. വമാ കാന റബ്ബുക നസിയ, നിന്റെ റബ്ബ് മറന്നുപോവുകയില്ല. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാണ് അവന്റേതാണ് എല്ലാം, എല്ലാം നമുക്ക് മുന്നിലുള്ളതും പിന്നിലുള്ളതും എല്ലാം അവൻ അറിയുന്നു, മറ്റാരും അറിയുകയില്ല. ഖുല ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദി ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഊറൂന അയ്യാന യുബഅസൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആരും തന്നെ ഗൈബ് അറിയുകയില്ല, അദൃശ്യം അറിയുകയില്ല. അള്ളാഹു അല്ലാതെ ആകാശഭൂമികളിലുള്ളവരാളും ഗൈബ് അറിയാൻ സാധിക്കുകയില്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, ഒരാൾക്കും തന്നെ അവൻ ഉദ്ദേശിച്ചവർക്കല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ സാധ്യമല്ല, ഗൈബിയായ കാര്യങ്ങളും അറിയാൻ സാധിക്കുകയില്ല. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, أي لا يطلع أحد من علم الله على شيء إلا بما أعلمه الله عز وجل واطلع وأطلعه عليه. الله أريد مرتب الله بأور غيب ورالكم أريان سادك إلا أترى عند مسلم أمة البتاء مسلم الآن أنه برأي نالك الورسر يوند الله والله تورك غيب ريام أنه يشتك نالك إيه ترك الله غيب مريك إلا أدب والي الله نكرجم أبند ذات نكرجم അവന്റെ പ്രവർത്തികളെ കുറിച്ച് അവൻ അറിയിച്ചു തന്നതല്ല, അതറിയാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഒരു കാര്യം പറയണമെങ്കിൽ വ്യക്തമായ ഇൽമു വേണം. അവൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ പറയും എന്നൊക്കെ പറയണമെങ്കിൽ ഒന്നുകിൽ അള്ളാഹുവിന്റെ കിതാബിലൂടെ പറഞ്ഞു തരണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തരണം. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, വലാ യുഹീതൂന ബിഹി ഇൽമ, അവനെ കുറിച്ച് ഒരാൾക്കും അറിയാൻ സാധിക്കുകയില്ല, അവൻ അറിയിച്ചു കൊടുത്തതല്ലാതെ. ഇവിടെയാണ് അള്ളാഹു കുർസിയിനെ പരാമർശിക്കുന്നത്. അവന്റെ കുർസി അള്ളാഹുവിന്റെ കുർസി, അള്ളാഹുവിനൊരു അർശുണ്ട്, ആ അർശിനു മുകളിലാണ് അവനുള്ളത്. അർറഹ്മാനു അലൽ അർശി സ്തവ, അവന്റെ പടപ്പുകളിൽ ഏറ്റവും വലുത് ആ അർശാണ്. അതുപോലെ തന്നെ അവന് കുർസിയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു റിവായത്ത് കാണാം, പണ്ഡിതന്മാരത് സഹീഹാണെന്ന് പറഞ്ഞിരിക്കുന്നു, മൗദഉൽ ഖദമൈൻ, അവന്റെ ഇരുപാദങ്ങൾ വെക്കാനുള്ള സ്ഥലമാകുന്നു അൽ കുർസി, അല്ലാഹുവിന്റെ പാദങ്ങൾ വെക്കുന്ന സ്ഥലമാകുന്നു കുർസി. അവന്റെ പാദങ്ങൾ എങ്ങനെയാണ്, അവന്റെ ഖദം എങ്ങനെയാണ്, അല്ലാഹു അലം. അത് മനുഷ്യരുടേത് പോലെ എന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഏതെങ്കിലും പടപ്പിനോട് സാദൃശ്യപ്പെടുത്താൻ പാടുണ്ടോ? പാടില്ല, അതില്ല എന്ന് നിഷേധിക്കാൻ പാടുള്ളോ? പാടില്ല. അതെങ്ങനെയെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ ജലാലത്തിന്, അവന്റെ മഹത്വത്തിന്, അവന്റെ അളമത്തിനൊക്കെ യോജിച്ച കദം അവനുണ്ട്. അത് വെക്കുന്ന സ്ഥലമാണ് അവന്റെ കുർസി. ആ കുർസിനെ കുറിച്ച് നോക്കൂ, എന്താണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത്? അതുകൊണ്ട് അതിനെ ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. ഈ കുർസി, ഇതിനെ കുറിച്ചുള്ള പരാമർശം ഖുർആനിൽ വേറെ എവിടെയാണ് ഈ കുർസി എന്ന പരാമർശമുള്ളത്? അവന്റെ കുർസി വിശാലമായിരിക്കുന്നു, ഉൾക്കൊണ്ടിരിക്കുന്നു. ആകാശങ്ങളും ഭൂമിയും. എന്നാൽ സഹോദരങ്ങൾ, അതിന്റെ വലിപ്പ വ്യത്യാസം എത്രയാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, മസ്സമാവാതു സബഉ ഫിൽ കുർസി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാതിൻ ബിഅർദി ഫലാതിൻ. മസ്സമാവാതു സബഉ ഫിൽ കുർസി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാതിൻ ബിഅർദി ഫലാ. അള്ളാഹുവിനെ കുർസിയിനെ തട്ടിച്ചു നോക്കിയാൽ ഏഴ് ആകാശങ്ങളുടെ വലിപ്പം എത്രയാണെന്നും ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട ഒരു ചെറിയ ഒരു മോതിരം, ഒരു വളയം, അതും ആ മരുഭൂമിയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അതുപോലെയാണ് ആകാശങ്ങൾ, ഏഴാകാശങ്ങൾ അള്ളാഹുവിന്റെ കുർസി. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ചു നോക്കൂ സഹോദരങ്ങൾ. ആലോചിക്കാൻ സാധിക്കുമോ? ഇല്ല. ഈ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളും നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാ സ്ഥലങ്ങളും എല്ലാ വഴികളും നമ്മൾ ആരെങ്കിലും അവിടെയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ? ഇല്ല. എത്ര വലുതാണ് ഈ ഭൂമി തന്നെ, അതിനേക്കാളും എത്രയോ വലുതാണ്, അതിനേക്കാളും എത്രയോ വലിയ നക്ഷത്രങ്ങൾ ഒന്നാം ആകാശത്തിൽ തന്നെ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതിന്റെ വലിപ്പം തന്നെ മനുഷ്യനറിയാൻ സാധിച്ചോ? പിന്നെ അതാ രണ്ടാമത്തെ ആകാശം, മൂന്നാമത്തേത്, നാലാമത്തേത്, അഞ്ചാമത്തേത്, ആറാമത്തേത്, ഏഴാമത്തേത്, ഇതെല്ലാം കൂട്ടിയാലും അള്ളാഹുവിന്റെ കുർസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വളയം പോലെ, അള്ളാഹുവിന്റെ കുർസിയാകട്ടെ മരുഭൂമി പോലെ വലിപ്പത്തിൽ. എന്നിട്ട് അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ കുർസി, നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഈ കുർസി, അതല്ല അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടി, മറിച്ച് ഏതാണ്? അർശാൻ. അർശിനെ കുറിച്ച് അതാ റസൂലുള്ള പറയുന്നു, വഫദ്ലുൽ അർശി അലൽ കുർസി കഫദ്ലി തിൽക്കൽ ഫലാതി അല തിൽക്കൽ ഹൽഖ. അർശിന് കുർസിയുടെ മുകളിലുള്ള ശ്രേഷ്ഠത എന്താണെന്നറിയുമോ? വ്യത്യാസം എന്താണെന്നറിയുമോ? അതേ വ്യത്യാസം ആ മരുഭൂമിയും ആ വളയവും തമ്മിലുള്ള വ്യത്യാസം. സുബ്ഹാനല്ലാഹ്, വല്ലാഹു അക്ബർ, അതാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. ആ അർശിന് മുകളിലാണ് നമ്മുടെ റബ്ബ്, റഹ്മാനായ റബ്ബുള്ളത്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ആ റബ്ബുള്ളത്. ആ റബ്ബിനെയാണ് സഹോദരങ്ങളെ നമ്മുടെ ഇബാദത്ത് ചെയ്യുന്നത്. ആ റബ്ബ് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് അല്ലാഹു അറിയും. യഅലമു ഖായിനതൽ അയ്ൻ വമാ തുഖ്ഫി സുദൂർ, അവന്റെ ദാത്തുകൊണ്ട് അവൻ ഏഴ് ആകാശങ്ങൾക്ക് മുകളിലാണ്, പക്ഷെ അവന്റെ ഇൽമു കൊണ്ട്, അവന്റെ ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാന വതആല പറഞ്ഞതുപോലെയാണ് അവൻ. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവൻ നമ്മുടെ കണ്ഠനാടിയേക്കാളും അടുത്തവനാണെന്ന് അല്ലാഹു പറഞ്ഞില്ല? അവന്റെ ഇൽമു കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും അവന്റെ മലക്കുകളെ കൊണ്ടും അവൻ നമ്മോട് അടുത്തിരിക്കുന്നു. നമ്മൾ വിളിച്ചാൽ അവൻ ഉത്തരം ചെയ്യും, അവൻ കേൾക്കും, അവൻ അറിയാതിരിക്കുകയില്ല. പക്ഷെ അവൻ ഏഴാകാശങ്ങൾക്ക് മുകളിലാണ്. ഒരു ബിംബത്തിനും അവനെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല, ഒരു ചിത്രത്തിനും അവനെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയില്ല, ഒരു മക്ബറയിലും അവനെ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല. എല്ലാത്തിന്റെയും റബ്ബ് സുബ്ഹ് ഖുദ്ദൂസ് റബ്ബുൽ മലായിക്കത്തി വറൂഹ്. ആ റബ്ബിനെയാണ് മുസ്ലിമേ നീ ഇബാദത്ത് ചെയ്യുന്നത്. ആ റബ്ബിനെ ഭയപ്പെട്ടുകൊള്ളുക. അവൻ അറിയുന്നു, അവന്റെ പിടുത്തം, അവന്റെ ശിക്ഷ അത് വലുതാണ്. അവന്റെ പിടുത്തം അത് കഠിനമായതാണ്. ആ റബ്ബിനെ ഭയപ്പെട്ടുകൊള്ളുക. ആകാശഭൂമികളെ നിയന്ത്രിക്കാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല, അവനതൊരു ഭാരമേയല്ല, ഒരു ഭാരമേയല്ല അള്ളാഹുവിന്. അത് എങ്ങനെ അവന് ഭാരമാകാനാണ്? അവനാകുന്നു ഏറ്റവും മുകളിലുള്ളവൻ, അൽ അദീം, എല്ലാ അളമത്തും എല്ലാ മഹത്വവും ഉള്ളവൻ ആ റബ്ബാണ്. ഇതാണ് സഹോദരങ്ങളെ ആയത്തുൽ കുർസി വളരെ ചുരുക്കി നമുക്ക് പറയാൻ സാധിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ കിതാബ് നന്നായി പഠിക്കുവാൻ, അവന്റെ ദീൻ മുറുകെ പിടിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്ത് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരങ്ങളെ, വലിയ ഫിത്നയുടെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ ഇരുണ്ട രാത്രി പോലെ ഉള്ള ഫിത്നകളാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അസ്സാദുറു അലാ ദീനിഹി കൽഖാബിദ് അലൽ ജംർ, ദീൻ മുറുകെ പിടിക്കുന്നവൻ, ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്ന ഒരു മുസ്ലിം, കൽഖാബിദ് അലൽ ജംർ, തീക്കത്ത കയ്യിൽ പിടിച്ചവനെ പോലെയാകും എന്ന് പറഞ്ഞ കാലം വന്നോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ചുറ്റും നോക്കിയാൽ അതാ സ്ത്രീകൾ അങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. മുസ്ലിങ്ങളാണ് അവരിൽ പലരും. അവരുടെ ഫോട്ടോകൾ, അവരുടെ രൂപമൊന്നാകെ കളറിൽ നമ്മളിങ്ങനെ കാണുകയാണ്. പണ്ടൊക്കെ നമുക്ക് സിനിമാ പോസ്റ്ററുകൾ കാണാതിരിക്കാനാണ് കണ്ണു താഴ്ത്തേണ്ടി വരിക. ഇപ്പോൾ റോട്ടിലിറങ്ങിയാൽ എവിടെയും കണ്ണുയർത്താൻ സാധിക്കാത്ത നിലക്കുള്ള ഫിത്നയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഈ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ, ഈ വോട്ടിങ്ങിന്റെ പേരിൽ മുസ്ലിം സ്ത്രീകളുമല്ലാത്തവരുമൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. പുരുഷന്മാരുടെ കൂടെ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി അവർ വോട്ട് പിടിക്കുകയാണ്. അവരുടെ ചിത്രങ്ങൾ ഇങ്ങനെ കവലകളിൽ അവിടെ നിൽക്കുകയാണ്. അവരെ ആനയിച്ചു കൊണ്ടുപോവുകയാണ്. അവർ ജയിച്ചാൽ ഇനി അവരെ കൊണ്ടുപോകും റോട്ടിലൂട്ട്. എന്തൊക്കെ ഫിത്നകളാണ് സഹോദരങ്ങളെ നമ്മൾ കാണുന്നത്. അവരുടെ ചിത്രങ്ങൾ കണ്ടാൽ അവർക്കോ ലജ്ജയില്ല. അത് കാണുന്ന നമ്മുടെ ദീൻ പാലിക്കുന്ന സ്ത്രീകളുടെ പോലും ലജ്ജ നഷ്ടപ്പെടുത്തി കളയുന്ന പ്രവർത്തനമാണ്. ഇസ്ലാമിന് തീർത്തുമെതിരായ, ഹറാമിൽ ഹറാമായ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ, അതിനെ എതിർക്കാൻ, അതിനെക്കുറിച്ച് മിണ്ടാൻ നമ്മൾ ആളുകളെ കാണുന്നില്ല. എവിടെ പോയി പണ്ഡിതന്മാർ? പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ കേരളത്തിലില്ല. ക്ഷമിക്കണം, ഉലമ ദീൻ പഠിച്ചിട്ടുള്ള, ഖുർആൻ പഠിച്ചിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഉലമാക്കൾ കേരളത്തിലുണ്ടെന്ന് സഹോദരങ്ങളെ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. അങ്ങനെ ആരുമില്ല. അവർക്ക് വേറെ നാടുകളിലാണുള്ളത്. എന്നാൽ പ്രാസംഗികന്മാരുണ്ടല്ലോ ഇവിടെ, വലിയ വലിയ വാഴന്മാരുണ്ടല്ലോ ഇവിടെ വാഴ് പറയുന്ന ആളുകൾ. ഇവിടെ പോയ ആളുകൾ എവിടെയാണ് അങ്ങനെയുള്ള ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. പോകട്ടെ, സ്ത്രീകൾ അവർക്ക് അള്ളാഹു അനുവദിച്ച പള്ളിയിലേക്ക് വരൽ പോലും പാടില്ലെന്ന്, അവർക്ക് ഏറ്റവും ഉത്തമം വീട്ടിൽ തന്നെയാണ്, അതിൽ ആർക്കും തർക്കമില്ല. എന്നാൽ അള്ളാഹു അനുവദിച്ച കാര്യമാണ് പള്ളിയിൽ നമസ്കരിക്കാൻ വരൽ, അതുപോലും പാടില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ അവർക്ക് ആളുകളാണ്. സംസാരിക്കാൻ നമ്മൾ കാണുന്നില്ല അങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരെയോ തങ്ങന്മാരെയോ ഒന്നും നമ്മൾ കാണുന്നില്ല. മറിച്ച് അതിന്റെ ഒക്കെ കൂടെ നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരെ നമുക്ക് വിട്ടേക്കാം. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ശിർക്കും കുഫറും പ്രചരിപ്പിക്കുന്ന, പ്രസംഗിക്കുന്ന, അതിനുവേണ്ടി പ്രസ്ഥാനങ്ങളും ചർച്ചകളും സംവാദങ്ങളും മുഖാമുഖങ്ങളും ഒക്കെ നടത്തുന്ന ആളുകളെ കുറിച്ച് അവരെ നമ്മൾ വിട്ടേക്കാം. അവർക്ക് പിന്നെ ഹറാമിനെ കുറിച്ച് എന്ത് വിലയാണ് ഉണ്ടാകുക? ദീനിൽ തന്നെ പുറത്തു പോകുന്ന, ദീനിൽ നിന്ന് തന്നെ ഒഴിവായി പോകുന്ന ശിർക്കും കുഫറിനും ഒരു വിലയുമില്ലാത്ത ആളുകൾ. എന്നാൽ അങ്ങനെ അല്ലാത്ത ആളുകൾ വരെ ഇതിനെതിർക്കുന്നില്ലെന്ന് മാത്രമല്ല ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ പറയുകയാണ് ഇതിനെ, അതെങ്ങനെയാണ് പല ആളുകളും നാടോടുമ്പോ അതിന്റെ നടുവേ അല്ല മുന്നിൽ അവരുണ്ടാവും. ചില ആളുകൾ നമ്മൾ വിചാരിക്കും അവര് ദീനിന്റെ ആളുകളാണ്, അല്ല, അവര് നാട്ടുകാരുടെ ആളുകളാണ്. അവർ ദീനിന്റെ ആളുകളല്ല. നാട്ടുകാരെങ്ങനെയാണോ അങ്ങോട്ട് പോകും, ദീനിലേക്ക് നാട്ടുകാരെ കൊണ്ടുവരിക എന്ന ഉലമാക്കളുടെ, നബിമാരുടെ പിന്തുടർച്ചക്കാരായ ഉലമാക്കളുടെ ബാധ്യത ഒരിക്കലും ഈ ആളുകൾ നിറവേറ്റുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, വൈൻ തുതി അക്തറ മൻ ഫിൽ അർദ് യുദല്ലുക അൻ സബീലില്ലാ, ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തെ നീ അനുസരിച്ചാൽ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ പിഴപ്പിച്ചു കൊണ്ടുപോകും. അതാണ് നമ്മൾ കാണുന്നത്. പല ആളുകളും ഇപ്പോൾ പ്രസംഗിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട്, നബിയുടെ കാലത്ത് തന്നെ സ്ത്രീകൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു, പൊതുരംഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഏതാണോ ഇവരുടെ നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ നബി. ഇവരുടെ നബി ആരാണ് നമുക്കറിയില്ല. മുസ്ലിം മുസ്ലിം കസാബാണോ? അതല്ല, മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്ത്രീയും ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ കാലത്ത് ചെയ്തിട്ടില്ല. റസൂലുള്ളാഹ് ഖൈറുൽ ഖുറൂൻ, ഉത്തമ തലമുറ എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടില്ല. എങ്ങനെ അവർ ചെയ്യാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലയുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിന്റെ വിഷയത്തിൽ മുഅ്മിനീങ്ങളുടെ അമീറായ ഇമാം ബുഖാരി സ്വർണ ലിപികളാൽ എഴുതി വെക്കാൻ അത്രയും യോഗ്യതയുള്ള സനദിനാൽ റിപ്പോർട്ട് ചെയ്ത അബൂബക്ര റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅ. ഒരു ജനത വിജയിക്കുകയില്ല, ഒരിക്കലും വിജയിക്കുകയില്ല. ലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും വിജയിക്കുകയില്ല. ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅ, അവരുടെ ഭരണം സ്ത്രീകളെ ഏൽപ്പിച്ച ഒരു ജനത വിജയിക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ് സഹോദര, നീ ഇതിനെന്ത് ന്യായം പറയും? ഏത് സംഘടനകൾ നിന്നെ പരലോകത്ത് തുണക്കാൻ വരും? റസൂലുള്ളാന്റെ വാക്കിനെതിരെ നീ സംസാരിച്ചാൽ, റസൂലുള്ളാന്റെ വാക്കിനെതിരെ സംസാരിച്ചാൽ ആര് നിന്നെ പിന്തുണക്കാൻ വരും? എങ്ങനെ അവർ ചെയ്യാനെന്ന് റസൂലുള്ളാന്റെ ഈ വാക്കുള്ളപ്പോൾ നോക്കൂ. നിങ്ങൾ ഇപ്പൊ ചില ആളുകൾ പറഞ്ഞേക്കും ചിലപ്പോൾ അതൊക്കെ മുസ്ലിങ്ങളുടെ നാട്ടിലാണ്, എന്നാൽ കാഫിറുകളുടെ നാട്ടിലാകുമ്പോൾ ചിലപ്പോൾ അതൊക്കെ വേണ്ടിവരും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് തന്നെ കാഫിറുകളുടെ നാട്ടിലൊരു വാർത്ത കേട്ടപ്പോഴാണ്. പേർഷ്യയിലെ കിസ്റയുടെ നാട്ടിൽ അവരുടെ ഭരണം അവരൊരു സ്ത്രീയെ ഏൽപ്പിച്ചു എന്ന വാർത്ത കിട്ടിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ. അതെല്ലാവർക്കും ബാധകമാണ്, മുസ്ലിം ആകട്ടെ കാഫിറാകട്ടെ. ആരുടെ ഭരണം സ്ത്രീകളേറ്റെടുത്തിട്ടുണ്ടോ ആ ജനത വിജയിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. സഹോദര, നിനക്ക് അത് ഉൾക്കൊള്ളാൻ നിന്റെ മനസ്സ് പാകമായിട്ടില്ലേ? നിന്റെ മനസ്സിനെ നീ ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ കൽബ് രോഗബാധിതമായിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിനെതിരെ നിനക്ക് ചിന്ത വരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് മാത്രം സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നിനക്ക് തെറ്റാണെന്ന് തോന്നുന്നുവെങ്കിൽ, സഹോദരൻ, നിന്റെ കൽബിനെ നീ ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. എന്ത് തെളിവാണ് ഇവർക്ക് കൊണ്ടുവരാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരുപാട് നാടുകൾ റസൂലുള്ളാഹിന്റെ കീഴിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയെക്കാളും വലിയ നാട് കീഴിൽ വന്നിട്ടുണ്ട്. മക്കയുണ്ട്, മദീനയുണ്ട്, ഹിജാബ് റസൂലുള്ളാഹിന്റെ കീഴിൽ വന്നിട്ടുണ്ട്, മറ്റു നാടുകളും വന്നിട്ടുണ്ട്. ഖലീഫമാരുടെ കാലത്താകട്ടെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാരങ്ങൾ മുസ്ലിങ്ങളുടെ കീഴിൽ വന്നു. എല്ലാം മുസ്ലിങ്ങളുടെ കീഴിൽ വന്നു. ലോകത്തിന്റെ വലിയൊരു ശതമാനം മുസ്ലിങ്ങളുടെ ഭരണത്തിന് കീഴിൽ വന്നു. എന്നിട്ട് എവിടെയാണ് ഇത് പറയുന്ന ആളുകൾക്ക് തെളിയിക്കാൻ ബാധ്യതയുണ്ട്? എവിടെയാണ് സ്ത്രീകളെ ഭരണം ഏൽപ്പിച്ചിട്ടുള്ളത്? എവിടെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്? ഒരു സെന്റ് ഭൂമിയുടെ ഭരണം സ്ത്രീകളെ ഏൽപ്പിച്ച കാര്യം തെളിയിക്കാൻ ഈ ആളുകൾക്ക് സാധിക്കണ്ടേ? എന്താണ് ഇവരുടെ അവസ്ഥ? നോക്കൂ നിങ്ങൾ, ശിർക്കിനും കുഫറിനും ബിദഅത്തിനുമൊക്കെ തെളിവ് പിടിക്കുന്ന ഖുറാഫികളായ മുസ്ലിയാക്കന്മാരുടെ നിലവാരം പോലും ഇവർക്കില്ല. അല്ലെങ്കിൽ അതേ നിലവാരത്തിലാണ് ഇവരുമുള്ളത്. അതാണ് ഇവരുടെ നിലവാരം. എന്ത് തെളിവാണ് ഇവർക്കുള്ളത്? എന്താണ് ഇവർക്ക് തെളിവ് പറയാനുള്ളത്? ആരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? എങ്ങനെ അവർ ചെയ്യാനാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം പറഞ്ഞിരിക്കെ, റസൂൽ ഇങ്ങനെ പറഞ്ഞിരിക്കെ, അവരെങ്ങനെ ചെയ്യാനാണ്? അള്ളാഹു പറഞ്ഞത് എന്താണ്? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല. നിങ്ങൾ വീട്ടിൽ ഒതുങ്ങിക്കഴിയണം. നിങ്ങൾ ജാഹിലിയത്തിന്റെ അടിഞ്ഞാട്ടം അടിഞ്ഞാടരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്. ശരിയാണ് സഹോദരങ്ങളെ, സ്ത്രീകൾക്ക് ഭരണമുണ്ട്. എവിടെയാ ഭരണം? അവരുടെ വീട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളെല്ലാവരും അവരുടെ ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. വൽ അമീറു റാഇൻ വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി. ഒരു ഭരണാധികാരി, അയാൾ ചോദ്യം ചെയ്യപ്പെടും ഇതുപോലെ. അതുപോലെ ഒരാൾ, ഒരു കുടുംബനാഥൻ അയാളുടെ കുടുംബത്തിനെ കുറിച്ച് അയാളുടെ ഭരണകർത്താവാണ് അയാൾ. അതുപോലെ വൽമർഅത്തു റാഇയതുൻ അലാ ബൈതി സൗജിഹാ വവലദിഹി. ഭർത്താവിന്റെ വീട്ടിന്റെയും അയാളുടെ മക്കളുടെയും ഭരണാധികാരിയാണ് പെണ്ണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാവരും അവരുടെ പ്രജകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ ആ പെണ്ണിന്റെ ബാധ്യത എന്താണ്? വീട്ടിൽ ഒതുങ്ങിക്കഴിയുക, അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങാൻ സാധിക്കുക. ഇതിനെതിർക്കുന്ന ആളുകൾ, പുരോഗമനത്തിന്റെ കാഫിറുകളുടെ ബാധയേറ്റിട്ടുള്ള ആളുകൾ തെളിവ് കൊണ്ടുവരൂ. നിങ്ങളുടെ ഞൊണ്ടി ന്യായങ്ങൾ, നിങ്ങളുടെ വാദപരാധയുടെ സംസാരങ്ങൾ നിങ്ങൾക്ക് തെളിവല്ല. ഹാത്തു ബുർഹാനക്കും, ഖുർആൻ കൊണ്ടുവരൂ, ഹദീസ് കൊണ്ടുവരൂ. ആരാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്? പാടില്ല സഹോദരങ്ങളെ. പെണ്ണിന്റെ ബാധ്യത അവളുടെ മക്കളെ വളർത്തലാണ്. മക്കളെ ഇസ്ലാമിനനുസരിച്ച് വളർത്തിക്കൊണ്ടുവരിക. ഭർത്താവില്ലാത്തപ്പോൾ അവളുടെ അഭിമാനവും അയാളുടെ വീടും അയാളുടെ സമ്പത്തും ഒക്കെ സംരക്ഷിക്കുക. ഇതാണ് പെണ്ണിന്റെ ബാധ്യത. എന്നിട്ട് എന്തൊക്കെ എഴുതാണ് ഇവർക്ക് പറയാനുള്ളത്? എന്തൊക്കെ ന്യായങ്ങളാണ് പറയാനുള്ളത്? ഏയ്, നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഇപ്പോ വനിതാ സംവരണത്തിന്റെ കാലമാണ്, കാഫിറുകളായ സ്ത്രീകളൊക്കെ കയറിയിട്ട് ആകെ നശിപ്പിച്ചു കളയും, മുസ്ലിങ്ങളാകെ ഹലാക്കിലാക്കി കളയും. സഹോദരങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, മുസ്ലിം സ്ത്രീയുടെ, നാളത്തെ മുസ്ലിം കുട്ടികളെ, നാളത്തെ ഇസ്ലാമിക തലമുറയെ വളർത്തിക്കൊണ്ടുവരേണ്ട സ്ത്രീയുടെ അവരുടെ ഇജ്ജത്തും അവരുടെ നാണവും മാനവും അന്തസ്സും കളഞ്ഞിട്ട് എന്ത് അതിനേക്കാളും വലിയ നാശം എന്താണ് ഇനി വരാനുള്ളത്? മുസ്ലിങ്ങളുടെ കുടുംബം, ഇസ്ലാമിക കുടുംബം തകരുകയാണ്. ഇനി വരാനുള്ളത് എന്താണ്? കാഫിറുകളുടെ കുടുംബമാണ്. പുരുഷൻ ജോലിക്കും ആണും ജോലിക്കും, അവനും സ്ത്രീകളുമായി കൂടിക്കലരും, ഇവർ ആണുങ്ങളുമായി കൂടിക്കലരും. ഇതാർക്കതാണ്? ഇത് മുസ്ലിങ്ങളുടെ കുടുംബ നിലവാരമാണോ? മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം ഇങ്ങനെയാണോ? അവരുടെ കുടുംബങ്ങളുടെ ചരിത്രം ഇങ്ങനെയാണോ? ഒരിക്കലും അങ്ങനെയല്ല. പുരുഷന്മാർക്ക് ജോലി ചെയ്യുക, സ്ത്രീകൾ അവരുടെ വീട്ടിലിരിക്കുക. അള്ളാഹു അങ്ങനെയാണ് അവരെ പഠിച്ചിട്ടുള്ളത്. പുരുഷന്മാർ സ്ത്രീകൾക്ക് മുകളിൽ അധികാരമുള്ളവരാണ്. ഇതൊന്നും കേൾക്കുന്നുണ്ടോ സഹോദരങ്ങൾ? ഈ വാക്ക് ഈ ആയത്തുകൾ കേൾക്കുന്നുണ്ടോ? ഇതിനെ കുറിച്ചുള്ള സംസാരം ഇന്ന് കേൾക്കുന്നുണ്ടോ? ഇല്ല, ആളുകൾക്ക് പേടിയാണ്. ഞങ്ങൾ പഴഞ്ചന്മാരായി മുദ്ര കുത്തപ്പെടുമോ? നമ്മൾ പുരോഗമനവാദികളല്ലെന്ന് ആളുകൾ പറഞ്ഞേക്കുമോ എന്ന പേടിയാണുള്ളത്. ഇത് പാടുണ്ടോ സഹോദരങ്ങളെ? ഒരിക്കലും പാടില്ല. എന്തൊക്കെ ഉദനാണ് ഇവർക്ക് പറയാനുള്ളത്? ഇതേ ഉദനാണ് ബാക്കിയുള്ള കാര്യത്തിനും പറയുന്നത്. ഇനി തെരഞ്ഞെടുത്ത് മത്സരിച്ച് ഇവർ പോകുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമം കൊണ്ട് ഭരണം നടത്തുന്ന ഭരണകാര്യത്തിലേക്കാണ് ഇവർ പോകുന്നത്. എന്താണ് അതിന്റെ ഹുക്കും? ഒരു പണ്ഡിതനുമിടയിൽ, ഒരു പണ്ഡിതന്മാർക്കുമിടയിൽ, ആർക്കുമിടയിൽ തർക്കമില്ല. അള്ളാഹു ഇറക്കിയതല്ലാത്തത് കൊണ്ട് ഭരണം നടത്തുന്ന, വിധി കൽപ്പിക്കുന്നത് കുഫ്റാണ്, ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണത്. കാരണം വിധി ആരുടേതാണ്? അള്ളാഹുവിന്റേതാണ്. ജാഹിലിയത്തിന്റെ വിധിയാണോ നിങ്ങൾ തേടിപ്പോകുന്നത്? ഇതിൽ ഒരാൾക്കും തർക്കമില്ല. അസിൽ അതാണ്, അസിൽ കുഫ്റാണെന്നതിൽ തർക്കമേയില്ല, ഒരു തർക്കവുമില്ല. പിന്നെന്താണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നാൽ ചിലപ്പോ കാഫിറുകൾ നമ്മുടെ മുകളിൽ ഭരണത്തിൽ വരും, അവരതിനേക്കാളും വലിയ ദുർ മുസ്ലിം ഉമ്മത്തിനുണ്ടാക്കുമെങ്കിൽ അതിനെ തടയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇസ്ലാമികമായ ഭരണം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി അതിൽ പങ്കെടുക്കാമെന്ന്, വോട്ടിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ ആ ഒരു ചിന്ത വെച്ച് പങ്കെടുക്കാമെന്ന് ഒരിക്കലും അതിനെ തൃപ്തിപ്പെട്ടിട്ടല്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതും പാടില്ല. അള്ളാഹുൽ തവക്കുലാക്കണം, പറ്റേ അത് ഒഴിവാക്കുക തന്നെ വേണം. എന്നിട്ട് റബ്ബിൽ തവക്കുലാക്കണം, തൗഹീദ് അനുസരിച്ച് ജീവിക്കണം, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അള്ളാഹു ഒരിക്കലും നമ്മളെ നിന്നേരാക്കുകയില്ല. ഒരു കാഫിറിനും നമുക്ക് മുകളിൽ അള്ളാഹു അധികാരം കൊടുക്കുകയില്ല എന്ന് തവക്കുലാക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്, പറ്റ ഒഴിവാക്കണം എന്ന് പറഞ്ഞ ആളുകൾ. പക്ഷെ സഹോദരങ്ങളെ, ഇത് ഇതിന്റെ അസ്ലു പോലും അറിയാതെ നിന്ന് ജനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇത് കുഫ്റാണെന്ന് അറിഞ്ഞിട്ടല്ല, ഇത് ഇവരുടെ ഭരണം ഞങ്ങൾക്ക് മുകളിൽ വരരുത്, നമുക്ക് ഇസ്ലാമിക ഭരണം പിന്നെ വരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ന് ആളുകൾ പ്രവർത്തിക്കുന്നതല്ല. ഇത് ഇസ്ലാമിക വ്യവസ്ഥയെക്കാളും നല്ല വ്യവസ്ഥയാണിത്. ഇവരെന്ത് ഈ പേരിട്ട് വിളിക്കുന്ന, എന്ത് പേരിട്ട് അവർ വിളിച്ചാലും, അവർ ജനാധിപത്യം എന്ന് വിളിച്ചാലും, അവർ മതേതരത്വം എന്ന് വിളിച്ചാലും, എന്തും അവർ സെക്യുലറിസം എന്ന് വിളിച്ചാലും, എന്ത് വിളിച്ചാലും, ഇതൊക്കെ വളരെ നല്ല രീതിയാണ്. ഇസ്ലാമികമനുസരിച്ച്, ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ഭരണം നടത്തുന്ന മുസ്ലിം നാടുകളെക്കാളും വലുതാണ് എന്ന പച്ചയായ കുഫ്ർ വരെ പ്രസംഗിക്കുന്ന ആളുകൾ ആരാണെന്ന് അറിയുമോ? തൗഹീദ്, ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ. മറ്റുള്ള ശിർക്കിൽ നിന്ന് അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുക പോലെയുള്ള ശിർക്കിൽ നിന്ന് ജനങ്ങളെ തടയുന്ന ആളുകൾ, ആ ശിർക്കിനെതിരെ ഒരു നാവ് കൊണ്ട് സംസാരിക്കുകയും അതേ നാവ് കൊണ്ട് അവർ അതുപോലത്തെ മറ്റൊരു ശിർക്കിൽ അനുകൂലമായി സംസാരിക്കുക. മാദല്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇത് പറയാൻ ആരുണ്ട്? ആരുണ്ട് പറയാൻ? ആർക്ക് തെളിവ് കൊണ്ട് കണ്ണിക്കാൻ സാധിക്കും? അവരുടെ ഞൊണ്ടി ന്യായങ്ങളല്ലാതെ ഈ അസിൽ പോലും ഇന്ന് ജനങ്ങൾക്കറിയില്ല. ഈ അസിലിനാണ് ഇത് പങ്കെടുക്കാൻ, തെരഞ്ഞെടുപ്പ് പോലെയുള്ളതിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയ ആളുകൾ തന്നെ ഈ നിലക്കാണ് അനുവദിച്ചിട്ടുള്ളത് എന്ന് പോലും ജനങ്ങൾക്കറിയില്ല. അറിയില്ല, ഇത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, എത്ര വലിയ ദുരന്തമാണ്. അതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ അവർക്ക് നമ്മളോട് വെറുപ്പ്. നമ്മൾ ആട്ടി അകറ്റുന്നത് ഇവര് എന്താണ്, ഇവർക്ക് നാട്ടിൽ തന്നെ ജീവിക്കാൻ അവകാശമില്ല എന്ന രീതിയിൽ അവർ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത്, നമ്മൾ കലാപകാരികളാണെന്ന മട്ടിൽ അവർ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ അസിൽ അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ ഒരിക്കലും കലാപത്തിന് പ്രേരിപ്പിക്കുന്ന ആളുകളല്ല, കുഴപ്പത്തിന് പ്രേരിപ്പിക്കുന്ന ആളുകളല്ല. നമ്മൾ സമാധാനത്തോടെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ദീൻ ജനങ്ങളോട് സമാധാനപരമായി ഇവിടെ സംസാരിക്കുകയാണ് വേണ്ടത് ഈ നാട്ടിൽ എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ്. എന്നിട്ട് കലാപത്തിന്റെ ആളുകളായി നമ്മളെ ചിത്രീകരിക്കുന്നത്, നമ്മോട് ദുൽമ ചെയ്യുന്നത് അവർക്ക് ഈ ധാരണയുള്ളത് കൊണ്ടാണ്. ഏയ്, ജനാധിപത്യത്തിന് സംസാരിച്ചു, എന്താണിത് എന്ന് പറഞ്ഞിട്ട് അവരെ കിളകുന്നത് ഈ കാരണം കൊണ്ടാണ്. ഈ അസില് തന്നെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ അറിയുകയില്ല. സഹോദരങ്ങളെ സൂക്ഷിക്കുക, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, ഇതല്ലാതെ മറ്റൊന്നും പറയാനില്ല. അള്ളാഹുവിന്റെ ദീൻ നന്നായി പഠിക്കുക. ഈ തരത്തിലുള്ള കുഫറുകൾക്കും ഈ തരത്തിലുള്ള ഹറാമുകൾക്കും നമ്മൾ നമ്മുടെ സമ്മതി, ഈ തരത്തിലുള്ള കൂപ്പറുകൾക്ക് നമ്മൾ നമ്മുടെ സമ്മതി നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും, ഒരു സംശയവുമില്ല. റബ്ബിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഒരിക്കലും പാടില്ല സഹോദരങ്ങളെ, തെറ്റുകൾക്ക് നിന്ന് കൊടുക്കാൻ അതിനോട് സഹകരിക്കാൻ മുസ്ലിങ്ങൾക്ക് പാടില്ല. ഒരു മുറും ഉണ്ടാവുകയില്ല. അള്ളാഹു നമ്മളെ സഹായിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നക ലൻ തദഅ ശൈഅൻ ഇത്തിഖാ അല്ലാഹ് ഇല്ലാ അസാഖല്ലാഹു ഖൈറൻ മിൻ. നീ അള്ളാഹുവിന് വേണ്ടി എന്ത് ഉപേക്ഷിച്ചാലും അള്ളാഹു നിനക്ക് അതിനേക്കാളും ഖൈറായത് പകരം നൽകും. ജനങ്ങൾ തൗഹീദിലേക്ക് ക്ഷണിക്കൂ, നിങ്ങൾ തൗഹീദിലേക്ക് ക്ഷണിക്കൂ. നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് അധികാരം തരും, അള്ളാഹു നിങ്ങൾക്ക് സുരക്ഷ തരും, നിങ്ങളുടെ ദീൻ പാലിക്കാനുള്ള സൗകര്യം തരും, ഇജ്ജത്ത് തരും അള്ളാഹു നിങ്ങൾക്ക്. ഇത് പറയുന്നതിന്റെ പിന്നിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയട്ടെ, ഒരു വ്യക്തി താല്പര്യവുമില്ല, ഒരു സംഘടന താല്പര്യവുമില്ല. അള്ളാഹുവിന്റെ ദീനിനോടുള്ള കൂറും മുസ്ലിം ഉമ്മത്തിനോടുള്ള നസീഹത്തുമല്ലാതെ മറ്റൊന്നുമില്ല. അള്ളാഹു നമ്മുടെ ഇഖ്ലാസിനനുസരിച്ച് അള്ളാഹു നമുക്ക് ഏവർക്കും ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിം സമുദായത്തെ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവിധ ശറിൽ നിന്നും എല്ലാവിധ ഫിത്നകളിൽ നിന്നും എല്ലാവിധ ശത്രുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ. അള്ളാഹുവേ, നിന്റെ ദീൻ ഇഖ്ലാസോടെ പറയാനും പ്രവർത്തിക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ. ഞങ്ങളുടെ അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. അള്ളാഹുവേ, നിന്റെ ദീനിൽ അഗാധമായ ഇൽം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് വഖാദിൽ ഹാജാത്. അല്ലാഹുമ്മ അൻസുർന അലാ അഅദാഇനാ അല്ലാഹുമ്മിന്നാ നജ്അലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ്.